نزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സഹോദരി സഹോദരങ്ങളെയും ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ ജുസ്ഇലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ജുസ്ഇന്റെ പേര് അലിഫ് ലാം മീം എന്നാണ്. രണ്ടാമത്തെ ജുസ് സയഖൂലു എന്നാണ് അറിയപ്പെടുന്നത്. പാരായണത്തിന് ശേഷം വിഷയത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سيقول السفهاء من الناس ما ولاهم عن قبلتهم ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. കഴിഞ്ഞ ഭാഗത്ത് മുഖ്യമായി നടന്ന ചർച്ച എന്തായിരുന്നു? 40 മുതൽ 141 വരെയുള്ള ആയത്തുകളില് ഇസ്ലാമിന്റെ ലോക നേതൃത്വം, ധാർമ്മിക നേതൃത്വം, അതിന്റെ ആചാര്യ പദവി, അതിൽ നിന്ന് ഇസ്രയേല്യർ അകന്നു പോയത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ നേതൃപദവി അവർക്ക് നഷ്ടപ്പെട്ടു പോയത്, ഈ ചർച്ചയാണ് മുഖ്യമായിട്ട് ഒന്നാമത്തെ ജുസുവിലെ 40 മുതൽ 141 വരെയുള്ള ആയത്തുകളിൽ കടന്നുപോയത്. ഇനി 142 മുതൽ 162 വരെ 21 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നേതൃപദവി ഇനി ഏൽപ്പിക്കാൻ പോകുന്ന പുതിയ സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രഖ്യാപിക്കുകയാണ്. പുതിയൊരു സമുദായ രംഗത്ത് വരാൻ പോകുന്നു. 142 മുതൽ 151 വരെയുള്ള ആയത്തുകൾ നേർക്കുനേരെ ആ വിഷയം തന്നെയാണ് പറയുന്നത്. അതിനെ തുടർന്ന് 162 വരെ അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചേർത്ത് പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ വിഷയത്തെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഖിബ്ല മാറ്റം, നേത്രമാറ്റം. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഖിബ്ല മാറ്റം, നേത്രമാറ്റം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം അങ്ങനെയാണ്. ഒരു കൂട്ടർക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു അവരെ മാറ്റിയിട്ട് വേറൊരു സമൂഹത്തെ കൊണ്ടുവരും. അത് ഖുർആൻ ഉണർത്തിയ കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് നാം ഈ ഇസ്ലാമിന്റെ നേതൃപദവി അലങ്കരിക്കാൻ യോഗ്യരല്ല എങ്കിൽ അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. ഒരുപക്ഷെ ഇനി പൗരസ്ത്യ ദേശത്ത് നിന്ന് പാശ്ചാത്യ ലോകത്തേക്ക് ഇസ്ലാമിക നേതൃത്വം മാറാനിടയുണ്ട് എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവരുടെ തറവാടോ ഗോത്രമഹിമയോ വംശപാരമ്പര്യമോ പരിഗണിച്ചുകൊണ്ട് അല്ല അള്ളാഹു തആല അവന്റെ ദീനിന്റെ നേതൃത്വം ഏൽപ്പിക്കാം, മറിച്ച് അവരുടെ യോഗ്യതയാണ്, അതിനുള്ള അർഹതയാണ് അള്ളാഹു തആല പരിഗണിക്കുക എന്നാണ്. ഇനി വരാൻ പോകുന്ന സമുദായത്തിന്റെ പ്രത്യേകത എന്താണ്? അതാണ് ഇനിയുള്ള ആയത്തുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ദൈവദൂതൻ സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന മാതൃകകൾ, അതേവിധം ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന മധ്യമ സമുദായം എന്നതാണ് അതിന്റെ പ്രത്യേകത എന്ന് ഈ ആയത്തുകളിൽ പറയുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഖിബ്ല മാറ്റം എന്ന സംഭവത്തിലൂടെ അള്ളാഹു തആല ഒരു നേതൃമാറ്റം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് അല്ലെങ്കിൽ കഅബാലയത്തിലേക്ക് അള്ളാഹു തആല ഖിബ്ലയെ മാറ്റുന്നതാണ് സംഭവം. അപ്പൊ അതിനാൽ ഖിബ്ല മാറ്റം നേതൃമാറ്റത്തിന്റെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് വമ്പിച്ച വിവാദമായി മാറാൻ പോകുന്ന ഖിബ്ല മാറ്റം പരാമർശിച്ചുകൊണ്ട് അള്ളാഹു തആല ഇവിടെ നേതൃമാറ്റം പ്രഖ്യാപിക്കും. വരാൻ പോവാണ് വമ്പിച്ച വിവാദങ്ങൾ. മദീനയെ പിടിച്ചു കുലുക്കുന്ന, അറേബ്യയിൽ തന്നെ വമ്പിച്ച ചർച്ചയായി മാറിയ വിവാദമായിരുന്നു അത്. എന്നാൽ ഈ സൂക്തങ്ങൾ അവതരിക്കുന്നത് എവിടെയാ? മദീനയിൽ തന്നെയാണ് ഈ സൂക്തങ്ങൾ അവതരിക്കുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശിഷ്യന്മാരും നമസ്കരിച്ചിരുന്നത് എങ്ങോട്ട് തിരിഞ്ഞാണ്? സുലൈമാൻ അലൈഹിസ്സലാം ജെറുസലേമിൽ നിർമ്മിച്ച ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാണ് മദീനയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമസ്കരിച്ചിരുന്നത്. അതിനെ ഖിബലയാക്കിക്കൊണ്ടാണ്. എന്നാൽ എത്ര കാലമാണ് അങ്ങനെ ബൈത്തുൽ മഖ്ദിസിനെ ഖിബലയാക്കിയത്? ഹിജ്റക്ക് ശേഷം 16-17 മാസക്കാലമാണ് മുസ്ലിങ്ങൾ അങ്ങനെ നമസ്കരിച്ചത് എന്ന് ഹദീസ് നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബല ഏതായിരുന്നു? അതില് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പ്രകടിപ്പിക്കുന്നത്. അതിലൊന്ന്, ഖിബല മാറ്റത്തിന്റെ കൽപ്പന വരുന്നതുവരെ മക്കയിലും മദീനയിലും ഖിബല ബൈത്തുൽ മഖ്ദിസ് തന്നെയായിരുന്നു. ഖിബല മാറ്റത്തിന്റെ ഉത്തരവ് വരുന്നതുവരെ ബൈത്തുൽ മഖ്ദിസ് തന്നെയായിരുന്നു ഖിബല എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബല കഅബ തന്നെയായിരുന്നു, മദീനയിൽ എത്തിയപ്പോഴാണ് മാറിയത് എന്നാണ്. ഇനി മൂന്നാമതൊരു അഭിപ്രായമുണ്ട്, മക്കയിൽ ഒരേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെയും ബൈത്തുൽ മഖ്ദിസിനെയും ഖിബലയാക്കിയിരുന്നു. അതെങ്ങനെ സംഭവിക്കാം? രണ്ടും ഒരേ ദിശയിൽ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാം അല്ലെ? മക്കയുടെ വടക്ക് ഭാഗത്താണ് ബൈത്തുൽ മഖ്ദിസ് സ്ഥിതി ചെയ്യുന്നത്, മക്കയുടെ വടക്ക് ഭാഗത്ത്. അപ്പൊ കഅബയുടെ വടക്ക് ഭാഗം അഭിമുഖമായിട്ട് നമസ്കരിക്കുമ്പോൾ കഅബയും ബൈത്തുൽ മഖ്ദിസും ഒരേ ദിശയിൽ വരുമല്ലോ. അങ്ങനെയാണ് ഒരേ സമയം രണ്ട് ഖിബലയിലേക്കും തിരിഞ്ഞ് നമസ്കരിച്ചു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മക്ക തിരുവനന്തപുരത്താണ് എന്ന് കരുതാം. അപ്പോ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ്. അത് കഅബയുടെ ദിശ വടക്കോട്ടാക്കിയിട്ട് നിന്ന് നമസ്കരിക്കുമ്പോൾ എറണാകുളത്താണ് ബൈത്തുൽ മഖ്ദിസ് എങ്കിൽ അതിന്റെ നേരെയുമാണല്ലോ നമസ്കരിക്കുന്നത്. ഇത് കഅബയാണ്, അതിന്റെ ചേർന്നുകൊണ്ട് തന്നെ അതേ ദിശയിൽ തന്നെ ബൈത്തുൽ മഖ്ദിസും വരുന്നു. അപ്പൊ ഇവിടുന്ന് ഒരാൾ നമസ്കരിക്കുമ്പോൾ രണ്ട് ഖിബലയെയും ഒരേ സമയത്ത് അഭിമുഖീകരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. മദീനയിലെത്തിയപ്പോ മക്ക തെക്കും അതുപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസ് വടക്കുമായിട്ട് മാറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യത്തിലേക്ക് വരികയാണ്. അപ്പോ മക്ക തെക്കായി, അതേപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസ് വടക്ക് ഭാഗത്തായിട്ട് മാറി. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ ഖിബലയാക്കേണ്ടി വന്നു, രണ്ടും സാധ്യമല്ലല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബൈത്തുൽ മഖ്ദിസിനെ മദീനയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 16-17 മാസക്കാലം ഖിബലയാക്കിക്കൊണ്ട് നമസ്കരിച്ചു. ഖിബല ആദ്യം കഅബയാണ്, പിന്നീട് ബൈത്തുൽ മഖ്ദിസാണ്, വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിയാണ് എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഖിബല മാറ്റത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പിന്നീട് വരും. ഏതായാലും ഖിബല മാറ്റം ആദ്യ ഖിബലയുടെ വിശുദ്ധിയെ ആദരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലാതെ അതിനെന്തോ കുഴപ്പമുള്ളത് കൊണ്ട് ഖിബല മാറ്റിയതല്ല, അതിനെ അനാദരിച്ചതുമല്ല. ബൈത്തുൽ മഖ്ദിസ് ഖിബിലയായപ്പോഴും കഅബക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ. ആദ്യത്തെ ദൈവിക ഭവനമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം പുനഃസ്ഥാപിച്ച ഭവനമാണ് എന്ന പ്രത്യേകത അതിനുണ്ട്. കഅബ ഖിബിലയായപ്പോ ബൈത്തുൽ മഖ്ദിസ് എന്തായി? രണ്ടാം ഖിബിലയായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ കഅബാലയവും അതുപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസും മസ്ജിദുൻ നബവിയും തീർത്ഥാടനം ഉദ്ദേശിച്ച് പുറപ്പെടാവുന്ന മൂന്ന് പുണ്യഗേഹങ്ങളായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടനം പുണ്യമാണ് എന്ന് പറയുന്ന രൂപത്തിൽ അത് മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുമ്പോൾ 100,000 ഇരട്ടി പ്രതിഫലമാണ് മറ്റു പള്ളികളെക്കാൾ. മസ്ജിദുൽ നബവിയിൽ 1,000 ഇരട്ടിയാണ്. മസ്ജിദുൽ അഖ്സയിൽ 500 ഇരട്ടി പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. എങ്കിലും ഖിബില മാറ്റം പിന്നീട് വിവാദമാവുകയാണ്. സത്യത്തില് ഇസ്ലാം എല്ലാ പൈതൃകങ്ങളെയും എല്ലാ നന്മയുടെ പാരമ്പര്യങ്ങളെയും ചേർത്ത് പിടിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഖിബില മാറ്റം നൽകുന്ന വലിയൊരു സന്ദേശം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് വംശീയമോ വർഗീയമോ ആയ ഒരു ചിന്താഗതിയും ഇല്ല. മതചിഹ്നങ്ങളുടെ ആന്തരിക അർത്ഥം ഉൾക്കൊള്ളാത്ത ആളുകളാണ് പലപ്പോഴും ഇതിനെ ഒരു വിവാദമാക്കി മാറ്റുന്നത്. അത്തരത്തിലുള്ള മൂഢജനങ്ങളാണ് ഇങ്ങനെ ചെയ്യുക. അതില് പതറിപ്പോകേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും ഈ ഖിബില മാറ്റം എന്ന സംഭവം ഉണർത്തുന്നുണ്ട്. ഈ സൂക്ത അവതരിക്കുമ്പോ സയഖൂലു സുഫഹ എന്ന ആയത്ത് അവതരിക്കുമ്പോ ഖിബില മാറ്റം നടന്നിട്ടില്ല. ഖിബില മാറ്റം സംഭവിക്കുന്നത് 144-ാമത്തെ ആയത്തിൽ വരുന്ന കൽപ്പനയോട് കൂടിയിട്ടാണ്. ഏതായാലും ലോകാവസാനം വരെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പല രൂപത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. സയഖൂലു സുഫഹാഉ മിനന്നാസ് ആയത്തുകൾ ആരംഭിക്കുകയാണ്. സ പിന്നീട് തീർച്ചയായും സമീപ ഭാവിയിൽ തന്നെ യഖൂൽ പറയും, പറഞ്ഞു തുടങ്ങും. എന്താ പറയാ? അസ്സുഫഹാവു ആരാണ് പറയാ? സഫീഹ് വിഡ്ഢി, സഫീഹ് വിഡ്ഢിയാണ്. അപ്പൊ സുഫഹാ വിഡ്ഢികൾ പറഞ്ഞു തുടങ്ങും. മിനന്നാസ് ജനങ്ങളിലെ വിഡ്ഢികൾ പറഞ്ഞു തുടങ്ങും. മാ വല്ലാഹും അൻ ഖിബ്ലത്തിഹിമുല്ലത്തി കാനു അലൈഹ, മാ എന്താണ് വല്ല തിരിച്ചു കളഞ്ഞത്, ഹും ഇവരെ ഈ മുസ്ലിങ്ങളെ തിരിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അൻ ഖിബ്ലത്തിഹിം അവരുടെ ഖിബിലയിൽ നിന്ന് തിരിയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അല്ലത്തി ആ ഖിബില, ഖാനു അവർ ആയിരുന്നു അലൈഹ അതിന്മേൽ, അഥവാ അവർ ഇതുവരെ തിരിഞ്ഞുകൊണ്ടിരുന്ന ഖിബിലയിൽ നിന്ന് ഖിബില മാറ്റം സംഭവിക്കാൻ കാരണം എന്താണ് എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഖിബില എന്ന വാക്കിന് ദിശ മുന്നിടുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതികമായി പറയുമ്പോൾ നമസ്കാരത്തിലെ അഭിമുഖ ദിശ, നമസ്കാരത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദിശയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തെ ഐക്യപ്പെടുത്തുക, മനസ്സിനെ ഒന്നിൽ കേന്ദ്രീകരിക്കുക എന്ന നിലക്കൊക്കെയുള്ള ഒരു ചിഹ്നമായിട്ടാണ് അല്ലാഹു തആല ഖിബിലയെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സയഖൂലു സുഫഹാഉ മിനന്നാസ്, ഇവിടെ ആരാണ് ഈ വിഡ്ഢികൾ എന്ന് പറയുന്ന വിഭാഗം? ഏതോ കേവല വിഡ്ഢികളല്ല, മറിച്ച് ഇവര് അജ്ഞാനികളും അവിവേകികളുമായ ആളുകളാണ്. ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സന്നദ്ധമാകാതെ നിഷേധിക്കുന്ന പ്രവണതയുള്ള ആൾക്കാരാണ്. ഇവിടെ സുഫഹ വിഡ്ഢികൾ മൂഢന്മാർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണെന്നറിയോ? മദീനയിലെ യഹൂദികളെ കുറിച്ചാണ് എന്ന് കാണാം. എന്തുകൊണ്ടാണ്? അവരുടെ നിലപാടുകളിൽ ആകെ വൈരുദ്ധ്യങ്ങളാണ്. ഒരുപോലെ ഒരേ കാര്യത്തിൽ കൃത്യമായിട്ട് അതിനെ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയല്ല അവർക്കുണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നത്. മദീനയിലെ ജൂതന്മാര് ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടു. എന്നാലോ ആ പാരമ്പര്യത്തെ പുനർജീവിപ്പിക്കാൻ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞു. ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തള്ളി പറയാണ്. അതേ ഇബ്രാഹിം അലിഹിസ്സലാം പുനർനിർമ്മിച്ച് ആരാധനകൾ അർപ്പിച്ച കഅബാലയത്തെ ഖിബിലയാക്കുന്നതിൽ അവരിപ്പോ അരിശം കൊള്ളുകയാണ്. അതാണ് ഇവരുടെ നിലപാടിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ബൈത്തുൽ മഖ്ദിസിനെ ഖിബിലയാക്കിയതിലൂടെ അവർ കരുതി എന്താണെന്നറിയോ, മുഹമ്മദ് നബി തങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് അവർ കരുതിപ്പോയി. അപ്പൊ ഖിബില മാറ്റം ഉണ്ടായപ്പോഴോ പെട്ടെന്ന് അവരെ അത് ചൊടിപ്പിച്ചു കളഞ്ഞു, വല്ലാതെ വേദനിപ്പിച്ചു. അപ്പൊ അവര് പറയാണ്, മുഹമ്മദിന്റെ ദൈവത്തിന് ഒന്നിലും ഒരു ഉറപ്പും ഇല്ലല്ലോ, എന്താ ഇങ്ങനെ? ഇനിയാന്ന് ഖിബില കഅബയായിരുന്നു, ഇന്നലെ ബൈത്തുൽ മഖ്ദിസായി, ഇന്ന് പിന്നെയും അവര് ഖിബില കഅബയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. ദൈവം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവനാണോ, നിയമങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമോ എന്നൊക്കെ ആയിരുന്നു അവരുടെ ചോദ്യം. അതേസമയത്ത് മക്കയിൽ മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട്. എന്താ ചർച്ച? മക്ക മുശ്രിക്കുകളുടെ ചർച്ച. മദീനയിൽ കുറച്ച് നാള് താമസിച്ചപ്പോ, ഒരു 16-17 മാസം താമസിച്ചപ്പോ മുഹമ്മദിന് വല്ലാത്ത ഗൃഹാതുരത്വം, ജന്മനാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നിട്ട്, അതുകൊണ്ടാണ് മുഹമ്മദ് ഇപ്പോ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയത്. കുറച്ചും കൂടി കഴിഞ്ഞാലില്ലേ മുഹമ്മദ് എന്താകും? മുഹമ്മദ് നമ്മുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരും, പേടിക്കാനൊന്നും ഇല്ല എന്നായിരുന്നു മക്ക മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ തുടക്കമാണ് ഖിബില മാറ്റം എന്ന് അവർ വാദിച്ചു. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളുടെ മറുപടി പറയുന്നത്. സയഖൂലു സുഫഹാഉ മിനന്നാസ്, ജനങ്ങളിലെ മൂഢന്മാർ പറയും, മാ വല്ലാഹും, ഈ മുസ്ലിങ്ങളെ തിരിച്ചു കളഞ്ഞത് എന്താണ്, തിരിയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അൻ ഖിബിലത്തിഹിം, അവരുടെ ഖിബിലയിൽ നിന്ന്, അല്ലത്തി ഖാനു അലൈഹ, അവർ നേരത്തെ ഉണ്ടായിരുന്ന ഖിബിലയിൽ നിന്ന് മറ്റൊരു ഖിബിലയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പൊ മസ്ജിദ് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബാലയത്തിലേക്ക് തിരിയാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇങ്ങനൊരു ചോദ്യം വരാൻ പോകുന്നു, അതുകൊണ്ട് കൃത്യമായി ഒരുങ്ങി നിന്നുകൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളെയും ഉണർത്താൻ അല്ലാഹു തആല വിശദീകരിക്കുന്നു. ഖുൽ നബിയെ, ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നവരോട് പറയും, ലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബ്, ലില്ലാഹ്, അള്ളാഹുവിൻ്റെതാണ് അൽ മഷ്രിഖു, കിഴക്ക് അഥവാ ഉദയസ്ഥാനം, വൽ മഗ്രിബു, പടിഞ്ഞാറ് അഥവാ അസ്തമയസ്ഥാനം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് സ്ഥാനങ്ങൾ എന്ന് മാത്രമല്ല, നാനാ ദിക്കുകളും അള്ളാഹുവിൻ്റെത് തന്നെയാണ്. ആ അള്ളാഹുവാണ് ഖിബില നിശ്ചയിക്കുന്നതും ഖിബില മാറ്റുന്നതും. അതിനാൽ ആരും അസ്വസ്ഥപ്പെടേണ്ടതില്ല. അള്ളാഹു തആല ഏതെങ്കിലും ഒരു ദിശയിൽ വസിക്കുന്നവനല്ല, ഒരു പ്രത്യേക ദിശയിൽ വസിക്കുന്നവനല്ല, അവൻ്റെതായിട്ട് പ്രത്യേക ദിശയുമില്ല, എല്ലാ ദിക്കും അവൻ്റേത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് പ്രാർത്ഥിക്കലാണോ ഒരാൾക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ. പിന്നെ എന്തിനാ ഖിബില നിശ്ചയിച്ചത്? അതൊരു കൃത്യമായി മനസ്സ് ഒന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ്, മറ്റൊന്ന് ഈ സമുദായത്തെ ഏകീകരിക്കുന്നതിന്റെ ചിഹ്നം എന്ന നിലക്കാണ്, അല്ലാതെ അതിൽ വംശീയമായ, വർഗീയമായ, കുടുംബപരമായ യാതൊരു താല്പര്യങ്ങളുമില്ല. അല്ലെങ്കിലും ഈ യഹൂദരെ കുറിച്ച് പറയുമ്പോൾ ഖിബില മാറ്റത്തെ വിമർശിക്കാൻ അവർക്ക് അർഹതയുണ്ടോ? അവരെന്താ ചെയ്തത്? യഥാർത്ഥ ഖിബിലയായ ബൈത്തുൽ മഖ്ദിസിനെ ഉപേക്ഷിച്ച് കളഞ്ഞവരാണ് ഈ വേദക്കാർ, യഹൂദികൾ. യഹൂദർ അതിന്റെ പടിഞ്ഞാറും ക്രൈസ്തവർ അതിന്റെ കിഴക്കും തെരഞ്ഞെടുത്തു. അവർ തമ്മിലുള്ള വടംവലി കാരണമാണ് അങ്ങനെ ചെയ്തത്. അള്ളാഹു നിശ്ചയിച്ചു തന്നതല്ലല്ലോ അവ, നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതല്ലേ. അതിനാൽ അള്ളാഹു നിശ്ചയിച്ച ഖിബില തിരഞ്ഞെടുക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ എന്തിനാണ് തള്ളിപ്പറയുന്നത് എന്നാണ് അള്ളാഹു തആല ഇതിലൂടെ ചോദിക്കുന്നത്. ഖുൽ നബിയെ, അവരോട് പറയൂ, ലില്ലാഹ്, അള്ളാഹുവിൻ്റെതാണ്, അൽ മഷ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേത് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേക ദിശയ്ക്ക് പക്ഷപാതിത്വം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാം വളരെ വിശാലമാണ് എന്ന് അള്ളാഹു ഉണർത്തുന്നു. യഹദി മയ്യഷ, ഹദാ യഹദി, വഴി കാണിക്കുന്നു. മയ്യഷ, അള്ളാഹു തആല വഴി കാണിക്കുന്നു. മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് അവൻ വഴി കാണിക്കും. അതിനാൽ എന്തു വേണം? മനസ്സ് വിശാലമാക്കോ, മനസ്സ് തുറക്കോ, എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും. സയഖൂലു സുഫഹാഉ, മൂഢജനം പറയും, മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള, മാ വല്ലാഹും, ഈ മുസ്ലിങ്ങളെ തിരിയാൻ പ്രേരിപ്പിച്ചത് എന്താണ്, അൻ ഖിബിലത്തിഹിം, അവരുടെ ഖിബിലയിൽ നിന്ന്, അവർ മുന്നിടുന്ന ദിശയിൽ നിന്ന്, അല്ലത്തി ഖാനു അലൈഹ, അവർ നേരത്തെ ഉണ്ടായിരുന്ന ദിശയിൽ നിന്ന് തിരിയാൻ പ്രേരിപ്പിച്ചത് എന്താണ്. ഖുൽ നബിയെ, അവരോട് പറയൂ, ലില്ലാഹിൽ മഷ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേത് തന്നെ. യഹ്ദി മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി നടത്തുന്നു. ഇലാ സിറാത്തി മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക്. ഇനി അല്ലാഹു തആല ഖിബല മാറ്റത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് 143-ാമത്തെ ആയത്തിൽ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ, വകദാലിക ഇപ്രകാരം, ഈ വിധം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഏത് വിധം, എപ്രകാരം എന്നൊരു ചോദ്യമുണ്ട്. തുടക്കം തന്നെ വകദാലിക് അപ്രകാരം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ, അപ്പൊ അതിന് മുമ്പ് നേരത്തെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനോട് ചേർത്തുകൊണ്ട് ഈ വിധത്തിൽ ഈ പ്രകാരം എന്ന് പറയാണ്. ഇവിടെ വിഷയം ഖിബില മാറ്റമാണ്. അപ്പൊ ഖിബില മാറിയത് പ്രകാരം, ഖിബില മാറിയത് അനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഖിബില മാറ്റിയത് എന്തെന്നാൽ, എന്തിനെന്നാൽ, അള്ളാഹു നിശ്ചയിച്ച ഖിബിലയിൽ മതങ്ങൾ വരുത്തിയ മാറ്റങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞില്ലേ, ജൂത ക്രൈസ്തവർ ഖിബിലയിൽ സ്വയം അഡ്ജസ്റ്റ്മെന്റ് നടത്തി. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണം, എന്നിട്ട് യഥാർത്ഥ ഖിബിലയിലേക്ക് നിങ്ങളെ തിരിക്കണം. കാരണം അന്ത്യപ്രവാചകനാണ് ആഗതനായിരിക്കുന്നത്, അന്ത്യവേദമാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി തെറ്റുപറ്റാൻ പാടില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ശരിയായ ദിശയിൽ അന്ത്യനാൾ വരേക്കും ആദർശ സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാൽ ഈ ഖിബില മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ജഅൽനാകും, ജഅല ആക്കി, ജഅൽന നാം ആക്കിയിരിക്കുന്നുക്കും നിങ്ങളെ, ഉമ്മത്തൻ വസതൻ, ഉമ്മത്തൻ ഒരു സമുദായം ആക്കിയിരിക്കുന്നു, വസതൻ മധ്യമ സമുദായം ആക്കിയിരിക്കുന്നു. എന്നായി പറയുന്നതിന്റെ ഉദ്ദേശം, നിങ്ങളെ നമുക്ക് ഒരു മധ്യമ സമുദായമാക്കാൻ വേണ്ടിയാണ് ഈ ഖിബില മാറ്റം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജനങ്ങൾക്ക് സത്യത്തിന്റെ സാക്ഷികളാവണം, അഥവാ ഈ ഇസ്ലാം എന്ന മഹത്തായ പ്രകൃതിപരമായ ആദർശത്തിന്റെ നേതൃപദവിയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ കടന്നു വരേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പൊ ലോക ഇസ്ലാമിക നേതൃപദവിയിൽ നിന്ന് ഇസ്രയേലിയരെ ഔദ്യോഗികമായിട്ട് മാറ്റി നിർത്തുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ആ പദവി നൽകാനും പോവുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഉമ്മത്തും വസത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ഉമ്മത്ത് നേരത്തെ വന്ന പദമാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ വന്നില്ലേ, വമിൻ ദുരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ല. അപ്പൊ കൃത്യമായ ആദർശമുള്ള, നേതൃത്വമുള്ള, ലക്ഷ്യബോധമുള്ള, കർമ്മപരിപാടിയുള്ള, ഐക്യബോധമുള്ള ഒരു ആദർശ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ടവരാണല്ലോ. കേവല പാരമ്പര്യവാദികളായി മാറിപ്പോകുന്ന അവസ്ഥ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആദർശ സമൂഹത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഇനിയും മാറിക്കൊണ്ടിരിക്കണം. അതിനാണ് ഈ ആയത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ആയത്ത് ഓതുമ്പോൾ നാം ഉമ്മത്ത് വസത്ത് തന്നെയാണോ എന്നുള്ള ചിന്ത ഉണ്ടാവണം. വസത്ത് എന്ന വാക്കിന് മധ്യമം, മിതം എന്നൊക്കെയാണ് അർത്ഥം. ഇതിന് സ്ത്രീലിംഗ, പുല്ലിംഗ, ഏകവചന, ബഹുവചനങ്ങൾ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രയോഗമാണ് വസത്ത് എന്ന പ്രയോഗം. ഇതിന്റെ അർത്ഥം രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള മധ്യഭാഗം, ഇങ്ങേ അറ്റത്തുമല്ല ഇങ്ങേ അറ്റത്തുമല്ല, മധ്യഭാഗത്ത് എന്നാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തീവ്രതയ്ക്കും ജീർണതയ്ക്കും മധ്യ, അതാണല്ലോ മിത നിലപാട് എന്ന് പറയാം. എല്ലാ പക്ഷപാതിത്വങ്ങൾക്കും മധ്യ, അവ ഉൾക്കൊള്ളാതെ, അവയ്ക്ക് വേണ്ടി നിന്നുകൊടുക്കാതെ നീതിയുടെ പക്ഷത്ത് മാത്രം നിലകൊള്ളുന്ന, നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന സമൂഹമാണ് ഉമ്മത്തു വസത്ത്. അവർക്കാണല്ലോ നേതൃത്വം ഏറ്റെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക ജനതയുടെ അധ്യക്ഷ പദവിയിലുള്ള, നേതൃഗുണമുള്ള, ഒരു ചേരിയിലും ചേരാതെ നീതിപൂർവം നിലപാടെടുക്കുന്ന എന്നൊക്കെയാണ്. സാന്ദർഭികമായിട്ട് പറയുമ്പോൾ ഈ വരാൻ പോകുന്ന സമൂഹം ഉണ്ടല്ലോ, ഇവര് യഹൂദരെ പോലെ ഇസ്രയേലിയരെ പോലെ ചില നബിമാരിൽ മാത്രം വിശ്വസിക്കുകയും മറ്റു പല നബിമാരെയും തള്ളിക്കളയുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ ക്രൈസ്തവ സമൂഹത്തെ പോലെ ചില നബിമാരെ അവര് ദൈവമാക്കി കളയില്ല, ചില വേദങ്ങൾ മാത്രം സ്വീകരിക്കുകയും ചിലത് തള്ളിക്കളയുകയുമില്ല. എല്ലാ ദൈവദൂതന്മാരും അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കും അവര്. അവര് ഇഹലോകത്തിന് വേണ്ടിയിട്ട് പരലോകത്തെ വേണ്ടാന്ന് വെക്കൂല, മധ്യമ നിലപാടാണ്. ഇഹലോകത്തിന് വേണ്ടി പരലോകത്തെ വേണ്ടാന്ന് വെക്കൂല. ഇനി പരലോകത്തിന് വേണ്ടിയിട്ട് ഇഹലോകത്തെ പൂർണ്ണമായും വെടിഞ്ഞു കളയുന്ന സന്യാസവും അവരിൽ ഉണ്ടാവൂല. പിന്നെ എന്താ അവരുടെ നിലപാട്? ഇഹലോകത്തെ ചേർത്ത് പിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരിക്കും അവരുടെ നിലപാട്. ഇതൊക്കെ പൂർവ്വവേദക്കാരെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകാം അവരേതറ്റത്താണ്. ഏതോ ഒരറ്റത്തേക്ക് അവർ മാറിപ്പോയി, അവിടെ നിന്നാണ് ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായ നിലപാടിലേക്ക്, ഉമ്മത്തു വസത്ത് എന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു താല ഇസ്ലാമിക സമൂഹത്തെ കൊണ്ടുവരുന്നത്. അവര് ആത്മാവിന്റെയും ശരീരത്തിന്റെയും താല്പര്യങ്ങളെ ഒരേ സമയത്ത് പരിഗണിക്കുന്ന അവസ്ഥയിലാണ് ജീവിതത്തെ കൊണ്ടുപോവാ. ഇതാണല്ലോ റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസന എന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് അതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ മധ്യമ സമൂഹം എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടി എന്താണ്? മുസ്ലിം സമൂഹം എന്ന നിലയ്ക്ക് ഈ മധ്യമ സമൂഹം ജനങ്ങൾക്ക് മുമ്പിൽ സത്യത്തിന്റെ സാക്ഷികളാവണം. ഏറ്റവും നല്ല മാതൃകകൾ നമ്മിലൂടെയാണ് സമൂഹത്തിന് കിട്ടേണ്ടത്. ആ മാതൃക നമുക്ക് എവിടെ നിന്ന് കിട്ടുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമുക്കത് ലഭിക്കുക. അങ്ങനെ റസൂലിൽ നിന്ന് കിട്ടുന്നതിനെ സ്വീകരിച്ചിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്ന മാതൃക ആദർശ സമൂഹമായിട്ടാണ് നമ്മൾ മാറേണ്ടത് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മധ്യമ സമുദായം എന്ന് പറയുമ്പോൾ നമ്മൾ മധ്യത്തിലാണ് നിൽക്കുന്നത് അല്ലേ. നമ്മുടെ വലതുവശത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്ന് നമ്മൾ ഈ വെളിച്ചം സ്വീകരിക്കുന്നു, എന്നിട്ട് സ്വീകരിച്ച വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ പണ്ട് നിലാവുണ്ടാവുന്നത് എങ്ങനെയാണ് അല്ലേ? സൂര്യനിൽ നിന്ന് ചന്ദ്രൻ വെളിച്ചം സ്വീകരിക്കുകയാണ്. ആ ചന്ദ്രനില് ഉണ്ടാകുന്ന വെളിച്ചം ഭൂമിയിലേക്ക് പ്രതിബിംബിക്കുന്നതാണ് നിലാവ് എന്ന് പറയും അല്ലെ. ഇതുപോലെ നമ്മൾ ശരിക്കും ചന്ദ്രന്റെ റോളിലാണുള്ളത്. സൂര്യൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സിറാജുൻ മുനീർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചില്ലേ അല്ലെ. പ്രകാശ ഗോളമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മയുടെ പ്രകാശ ഗോപുരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം വെളിച്ചം സ്വീകരിക്കുന്നു, നമ്മിൽ നിന്ന് ഈ വെളിച്ചം സമൂഹത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ്. അപ്പൊ നമ്മുടെ പദവിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ നിസ്സാരരല്ല. നമ്മുടെ ഓരോ അനക്കവും അടക്കവും സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സമുദായം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിരന്തരം ചർച്ചയാണ്. കാരണം നമ്മുടെ നീക്കങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഒരു പുഞ്ചിരി പോലും സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാകുന്നത് എന്തുകൊണ്ടാണ് സമൂഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അവസ്ഥയില് സമൂഹത്തിന് നന്മയുടെ പൂനിലാവ് പരത്തുന്ന 14-ാം രാവായിട്ടാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എത്ര സുന്ദരമാണല്ലേ ആ പ്രയോഗം. അതിനെ തന്നെയാണ് ഖൈർ ഉമ്മ എന്ന് ആല ഇമ്രാനിൽ അള്ളാഹു താല വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ്, അല്ലാതെ കേവലം ഒരു പാരമ്പര്യ സമുദായം ആകുമ്പോഴല്ല. ഇതിനെയാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഒരു സത്യത്തെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. അത് കേവലം എത്തിച്ചു കൊടുക്കുക എന്നതല്ല, ജീവിതം കൊണ്ട് സാക്ഷിയാവുക എന്നാണ് ശരിക്കും അവരുടെ ഉദ്ദേശിക്കുന്നത്. തനിക്ക് ബോധ്യമായ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, സ്വയം ഉൾക്കൊള്ളുക ഒന്നാമതായിട്ട്, അങ്ങനെ സ്വയം കത്തി നിൽക്കുക, എന്നിട്ട് ആ വെളിച്ചം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളെ കുറിച്ച് കേട്ടിട്ടല്ല, അവരെ കണ്ടും അനുഭവിച്ചുമാണ് ജനം ഈ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രഭാഷണങ്ങളെക്കാളും പ്രബന്ധങ്ങളെക്കാളും ഒക്കെ പ്രായോഗിക ജീവിത മാതൃകയാണ് സമൂഹത്തെ സ്വാധീനിക്കാന്ന് മനസ്സിലാക്കാം. അതിനാണ് അള്ളാഹു താല ഇനി വിശദീകരിക്കുന്നത്, ലിത്തക്കൂനു നിങ്ങൾ ആവാൻ വേണ്ടിയാണ് ഷുഹദ അലന്നാസ് സാക്ഷികളാവണം. ഷഹീദ് സാക്ഷി, ഇവിടെ ഷഹീദിന് സത്യസാക്ഷി എന്നാണ് അർത്ഥം. രക്തസാക്ഷി എന്ന മറ്റൊരു ആശയവും ഇതിലുണ്ട്. ആ സത്യത്തിന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതനാകുമ്പോൾ, ജീവൻ സമർപ്പിക്കുമ്പോഴാണല്ലോ ഒരാൾ രക്തസാക്ഷിയാവുന്നത്. ഏതായാലും ഇവിടെ സത്യസാക്ഷിയാണ്. അങ്ങനെ ലി തക്കൂനു നിങ്ങൾ ആകാൻ വേണ്ടിയാണ് ഷുഹദ സത്യസാക്ഷികൾ, അലന്നാസ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ സാക്ഷികളാവണം. ഇതാണ് ഇസ്ലാമിക മാതൃക എന്ന് പറഞ്ഞ് ജീവിതം കൊണ്ട് സാക്ഷിയാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത് കിട്ടും? വയക്കൂന റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാൻ വേണ്ടിയുമാണ് അലൈക്കും നിങ്ങൾക്കുമേൽ ഷഹീദൻ സാക്ഷി. എത്ര കൃത്യമാണിത്! റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ആ പാരമ്പര്യം, ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ, ഖുർആൻ എന്ന വേദഗ്രന്ഥം മാത്രം പോരാ, ഒരു പ്രായോഗിക മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടണം. വ കദാലിക് അപ്രകാരം, കിബിലമാറ്റം സംഭവിക്കുന്നത് പ്രകാരം ജഅൽനാക്കും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ വസത്തൻ മധ്യമ സമുദായം നേതൃഗുണമുള്ള സമുദായം ലി തക്കൂനു നിങ്ങൾ ആകാൻ വേണ്ടിയാണ് ശുഹദ അലന്നാസ് ജനങ്ങൾക്ക് സത്യത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ് വയക്കൂന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാൻ വേണ്ടിയും അലൈക്കും നിങ്ങൾക്കുമേൽ ഷഹീദൻ സാക്ഷി ഇങ്ങനെ കൃത്യമായിട്ട് അള്ളാഹു കിബല മാറ്റത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയാണ് എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു വമാ ജഅൽനൽ ഖിബലത്തല്ലതി കുന്ത അലൈഹ ഇപ്പൊ കിബില മാറ്റം നടക്കാൻ പോവാണല്ലോ എന്താ ഇതിന്റെ ഉദ്ദേശം ഒന്നുകൂടി വമാ അല്ല ജഅൽന നാം ആക്കിയിട്ടില്ല അൽ ഖിബില ഈ ഖിബിലയെ അല്ലത്തി കുന്ത അലൈഹ താങ്കൾ ഉണ്ടായിരുന്നതായ ഖിബില ഇപ്പൊ താങ്കൾ ഉള്ള ഖിബില അതേതാണ് അത് ബൈത്തുൽ മഖ്ദിസാണ് ഈ ബൈത്തുൽ മഖ്ദിസിനെ നാം ആക്കിയിട്ടില്ല ഇല്ലാലി നഅലമ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയല്ലാതെ മൻ ആരാണ് യത്തബിഉ പിൻപറ്റുന്നത് അർ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധി പിൻപറ്റുന്നത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് നാം ഈ 16-17 മാസക്കാലം ബൈത്തുൽ മഖ്ദിസിനെ ഖിബലയാക്കിയത് അതേപോലെ തന്നെ മിമ്മൻ യൻഖലിബു അലാ അഖിബൈ മിമ്മൻ ഒരു വിഭാഗത്തിൽ നിന്ന് യൻഖലിബു ഇൻഖലബ പിന്തിരിഞ്ഞു കളഞ്ഞു മടങ്ങിപ്പോയി അലാ അഖിബൈഹി പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നത് ആരാണ് അഖിബ് മടമ്പ് എന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെ പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോവാം 16-17 മാസക്കാലം ബൈത്തുൽ മഖ്ദിസ് ഖിബിലയായപ്പോ ഏ ഇതെന്ത് ദീനാണ് കഅബയല്ല യഥാർത്ഥ ഖിബില എന്ന് പറഞ്ഞ് പിന്തിരിയാൻ ശ്രമിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹുവിന് അറിയണം അതിനുവേണ്ടിയുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു 17 മാസക്കാലത്തെ ആ ഖിബില എന്ന് അള്ളാഹു തആല അവിടെ ചേർത്ത് പറയാം കാരണം കബീറത്തൻ ഈ ഖിബില മാറ്റം ചിലർക്ക് എന്തായിരിക്കും വലിയ ഭാരമായിരിക്കുമല്ലോ ഇല്ലാ അലല്ലദീന ഹദല്ലാ ഇല്ല അല്ലാതെ അലല്ലദീന ഒരു വിഭാഗത്തിന് ഹദല്ലാ അള്ളാഹു തആല വഴികാണിച്ചു കൊടുത്ത ഹിദായത്ത് നൽകിയവർക്കല്ലാതെ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും ഹിദായത്ത് കിട്ടിയവരെന്താ മനസ്സിലാക്കുക അള്ളാഹു കൽപ്പിച്ചതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കുന്നത് അതുകൊണ്ട് അൽഹംദുലില്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അല്ലാത്ത ആളുകൾക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും ഇതൊരു പരീക്ഷണമാണ് ആളുകളുടെ ഈമാനിനെ പരിശോധിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു നമുക്ക് തന്നെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയോ ഇത് അനുഷ്ഠാനപരമായ വിഷയമല്ലേ അതുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി മുതൽ ളുഹ്ർ 3 റക്അത്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ബേജാറാവും ഇതെന്ത് ഇസ്ലാമാണ് എന്ന് പറയും ഇതേപോലെ ഖിബില എന്ന ഈ ദിശയെ നമസ്കാരത്തിൽ മുന്നിടേണ്ട ഖിബിലയെ മാറ്റിമറിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് ബേജാറാവും അവിടെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് അള്ളാഹുവിന്റെ ദൂതനിൽ വിശ്വസിക്കുന്നവനാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതെല്ലാം സത്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് എന്ന ഉറച്ച ബോധ്യം ഇല്ലെങ്കിൽ മനസ്സ് പെട്ടെന്ന് പതറിപ്പോകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കും ഇത് വല്ലാത്തൊരു പരീക്ഷണമായിട്ട് മാറി എന്നുള്ളതാണ് ആ സമൂഹത്തിന് പരീക്ഷണമായിട്ട് മാറി വമാ ജഅൽനൽ ഖിബലത്തല്ലതി കുന്ത അലൈഹ വമാ ജഅൽന നാം ആക്കിയിട്ടില്ല അൽ ഖിബില ഖിബിലയെ അല്ലത്തി കുന്ത അലൈഹ താങ്കൾ ഉണ്ടായിരുന്നതായ ഖിബില അഥവാ ബൈത്തുൽ മഖ്ദിസിനെ ആക്കിയിട്ടില്ല ഒരു പരീക്ഷണമായിട്ടല്ലാതെ ഇല്ലാലി നഅലമ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയല്ലാതെ മൻ യത്തബിഉ റസൂൽ റസൂൽ ഒരു കാര്യം പറയുമ്പോൾ പിൻപറ്റുന്നത് ആരാണ് മിമ്മ യൻഖലിബു അലാ അഖിബൈ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് വ ഇൻ കാനത് ലഖബീറ നിശ്ചയം ഇത് ഗുരുതരമായ ഭാരമായിട്ട് അനുഭവപ്പെടും ചിലർക്ക് ലഖബീറ ഇതേ ശൈലി നേരത്തെ നമ്മൾ 45 പഠിച്ചിരുന്നു നമസ്കാരത്തെ കുറിച്ച് വ ഇന്നഹ ലഖബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ ആർക്കാണ് പ്രയാസമായിട്ട് മാറുന്നത് അള്ളാഹുവെ റസൂലിനെ യഥാവിധി പിൻപറ്റാത്ത ആളുകൾക്കായിരിക്കും അള്ളാഹു വഴികാണിച്ചു കൊടുക്കാത്ത ആൾക്കാർക്കായിരിക്കും എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു വമാ കാനല്ലാഹു അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടില്ല ലിയുളീഅ ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ നിഷ്ഫലമാക്കാനൊന്നും അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു വമാ കാനല്ലാഹു അള്ളാഹു താല ആയിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല പാഴാക്കുവാൻ ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അതിലൊന്ന് ഖിബില മാറ്റത്തിന്റെ വിധി വന്നപ്പോ സ്വഹാബിമാർക്ക് തന്നെ സംശയം അപ്പൊ നേരത്തെ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളില്ലേ അവരുടെയൊക്കെ നമസ്കാരം സ്വീകാര്യമാകുമോ അള്ളാഹു തആല തള്ളിക്കളയോ? ഇതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരമാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തെ, അത് നിഷ്കളങ്കമായ അനുഷ്ഠാനങ്ങളെ അള്ളാഹു ഒരിക്കലും നിഷ്ഫലമാക്കൂല. ഇവിടെ ഈമാനിന് അസ്സല നമസ്കാരം എന്ന് തന്നെയാണ് മുഫസ്സിറുകൾ വ്യാഖ്യാനം നൽകുന്നത്. വഖ്മാ കാനല്ലാഹു, അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല, ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസത്തെ അഥവാ നിങ്ങളുടെ നമസ്കാരത്തെ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങളെ പാഴാക്കിക്കളയാൻ അള്ളാഹു തആല ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമല്ലോ ആളുകൾ, എന്താ പഠിച്ചോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങൾ ആകെപ്പാടെ ബേജാറായി പോയല്ലോ എന്ന രൂപത്തിൽ ആളുകൾ സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണെന്നറിയാം? ഖിബലം മാറ്റ പശ്ചാത്തലത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അള്ളാഹു എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യനെ പരീക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിച്ചവരല്ലേ, പിന്നെയും പിന്നെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കണോ? ഇത് അള്ളാഹു മനുഷ്യന്റെ ഈമാൻ കൊണ്ട് കളിക്കണോ? ഖിബല ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ അവിടെ അള്ളാഹു നൽകുന്ന മറുപടി എന്താണെന്നറിയാം? ഈ പരീക്ഷണത്തില് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വലിയ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, തന്റെ ദാസന്മാരുടെ കഴിവും യോഗ്യതയും വളർത്താനാണ്. അള്ളാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ, റസൂലിനുള്ള പിന്തുണയെ അരക്കിട്ടുറപ്പിക്കാം. എന്തു വന്നാലും ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്തുണ്ടാകും. ഇതൊക്കെ പഠിച്ചോൻ ഈ ദുനിയാവിൽ വെച്ച പരീക്ഷണങ്ങളാണ്. അങ്ങനെ ഉണ്ടാവില്ലേ, ചിലര് ചില സംഘടനകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും വരുമ്പോൾ ഉടനെ തന്നെ അയാൾ കാലുമാറി രാജിവെച്ച് പോയി കളയും. അങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തോട് കൂറില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുക. ഈ ഒരു അവസ്ഥയില് പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകുന്നവരുണ്ടാവും. അവരെ തിരിച്ചറിയണം. നന്മയും തിന്മയും തിരിച്ചറിയുക എന്നത് അനിവാര്യമാണ്. ഈ ലോകം കേവലം ഒരു അഭിനയശാലയായിട്ട് മാറിയാൽ ലോകത്തിന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകും, യുക്തി നഷ്ടപ്പെട്ടു പോകും, യുക്തിരഹിതമായ ലക്ഷ്യം നഷ്ടപ്പെട്ട സമുദായമായിട്ട് നമ്മൾ മാറിപ്പോകും എന്നതാണ് അതിന്റെ പ്രശ്നം. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു തആല ബിന്നാസ് ജനങ്ങളോട് റഊഫുർ റഹീം, റഊഫ് ഏറെ അലിവുള്ള റഹീം കരുണാനിധിയാകുന്നു. അതുകൊണ്ട് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തി ഇതുവരെ ചെയ്ത അമലൊക്കെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പഠിച്ചോൻ ഈ പണി ചെയ്തിരിക്കുന്നത് എന്നാണ്. 143 അള്ളാഹു തആല 7 ആശയങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ നാം പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിൽ ഒന്നാമത്തേത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ നേതൃഗുണമുള്ള സമുദായമായിട്ട് അള്ളാഹു തആല തിരഞ്ഞെടുക്കണം. ആ നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾ ജനത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകയാവണം എന്നതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം നിങ്ങൾക്ക് മാതൃക. നാലാമത് പറയുന്നു, ബൈത്തുൽ മഖ്ദിസിനെ ഖിബലയാക്കിയത് ഒരു പരീക്ഷണമായിട്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാരാണ്, പിൻപറ്റാത്തവരാരാണ് എന്ന് പഠിച്ചോന് കർമ്മപരമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അഞ്ചാമത് പറയുന്നത്, അള്ളാഹു സന്മാർഗം നൽകിയവർക്ക് മാത്രമേ ഈ ഖിബല മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ. ആറാമത് പറയുന്നത്, വിശ്വാസികളുടെ ഈമാൻ പാഴാക്കാനല്ല, അതിനെ ശക്തിപ്പെടുത്താനാണ് ഈ പരീക്ഷണം എന്നാണ്. ഏഴാമതായിട്ട്, അള്ളാഹു ഏറെ അലിവുള്ള കാരുണ്യവാനാണ് എന്നുകൂടി ചേർത്ത് പറയുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല 144 ആയത്തിലൂടെ ഖിബല മാറ്റത്തിന്റെ ഉത്തരവ് പ്രഖ്യാപിക്കാൻ പോവാണ്. ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമ, ഖദ് തീർച്ചയായും നറ നാം കാണുന്നുണ്ട്, തഖല്ലുബ് തിരിഞ്ഞുനോട്ടം, വജ്ഹിക നിന്റെ മുഖം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്, വജ്ഹിക നിന്റെ മുഖം, ഫിസ്സമ ആകാശത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കാണ്, ഇടക്കിടക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനാവാത്തത് എന്താണ് എന്ന നിലയ്ക്ക് നിരന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കുന്നുണ്ട്, ഖിബല മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട്. അഥവാ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബാലയത്തിലേക്ക് തന്നെ ഖിബല മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നോക്കുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഗ്രഹിച്ചിരുന്നു. അത് വംശീയമായ അല്ലെങ്കിൽ ഗോത്രപരമായ തന്റെ ജന്മനാടുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ ഒരു വാദത്തിന്റെ ഭാഗമായിട്ടല്ല, പിന്നെയോ ആദർശപരമായിട്ടാണ്. ഭൂമിയിലെ ആദ്യത്തെ ദേവാലയമാണല്ലോ അത്, ആദ്യത്തെ ദേവാലയമാണ്. ഇബ്രാഹിം അലിഹിസ്സലാം, ആദർശ പിതാവായ ഇബ്രാഹിം അലിഹിസ്സലാം പുനർനിർമ്മിച്ചിട്ടുള്ള മഹത്തായ ദേവാലയമാണ്. ആ നിലയ്ക്ക് കഅബാലയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഖിബല ആവേണ്ടിയിരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ആ ഒരു വൈകാരിക ബന്ധം അത് കേവലം കുടുംബപരമോ പ്രാദേശികമോ ആയിട്ട് നാം കാണരുത്. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് കഅബാലയം എല്ലാവരുടെയും സകല മനുഷ്യരുടെയും മഹാബത്തൽ ലിന്നാസി വ അംന ആശാ കേന്ദ്രവും നിർഭയ കേന്ദ്രവുമാണ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇതിനെ കാണേണ്ടത്. ഖദ്നറ തീർച്ചയായും നാം കാണുന്നുണ്ട്. തഖല്ലുബ വജിഹിക്ക നിന്റെ മുഖം തിരിയുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഫിസ്സമ ആകാശത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥനാ നിരതനായിട്ട് പ്രതീക്ഷയോടെ ജിബ്രീൽ അലഹിസ്ലാമിന്റെ ആഗമനം പ്രതീക്ഷിക്കുന്നത് നാം കാണുന്നുണ്ട്. ഫ അതിനാൽ ല തീർച്ചയായും നുവല്ലി നാം തിരിക്കുന്നു ക താങ്കളെ ഖിബ്ലത്തൻ ഒരു ഖിബ്ലയിലേക്ക് തർവാഹ താങ്കൾ തൃപ്തിപ്പെടുന്നതായ ഖിബ്ലയിലേക്ക് താങ്കൾ തിരിക്കാൻ പോവാണ്. താങ്കൾ തൃപ്തിപ്പെടുന്ന എന്ന് പറയുമ്പോൾ ബൈത്തുൽ മഖ്ദിസിനെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നല്ല, മറിച്ച് അടിസ്ഥാനപരമായിട്ട് മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ കഅബാലയം ഖിബ്ല ആവേണ്ടിയിരുന്നു എന്ന ആഗ്രഹം റസൂലിന്റെ മനസ്സിലുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയെ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതേസമയത്ത് മദീനയിലെ യഹൂദികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചിരുന്നു. ഈ മുഹമ്മദിനെ കണ്ടില്ലേ, ഇയാൾ നമ്മുടെ മതത്തെ തള്ളിപ്പറയെങ്കിലും ഖിബലക്ക് നമ്മുടെ ഖിബല തന്നെ വേണം, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്നു. അതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. മാത്രമല്ല ഭൂമിയിലെ ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ദൈവിക ഭവനം ആണല്ലോ കഅബാലയം. ആ ഒരു കാഴ്ചപ്പാടിൽ അങ്ങോട്ട് തിരിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല ഇവിടെ വിശദീകരണം നൽകാൻ ഇത്രയും കാലത്തെ 17 മാസക്കാലത്തെ ആഗ്രഹത്തെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ഫല നുവല്ലി എന്നക്ക തീർച്ചയായും നാം താങ്കളെ തിരിക്കാൻ പോകുന്നു. ഖിബ്ലത്തൻ തർവാഹ താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക്. എന്നിട്ട് അതിന്റെ ഉത്തരവ് ഇറക്കാൻ പോവാണ്. ഫ അതിനാൽ വല്ലി കൽപ്പനക്രിയാണ്, നീ തിരിക്കുക. വജ്ഹക്ക നിന്റെ മുഖത്തെ ശത്രുൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ ശത്രുലേക്ക് അതിന്റെ ദിശയിലേക്ക് അതിന്റെ ഭാഗത്തേക്ക് തിരിച്ചുകൊള്ളുക എന്നാണ്. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന ഇടം പള്ളി. ഹറാം എന്ന വാക്കിന് പവിത്രം എന്നാണ് ഇവിടെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഹറാം നിഷിദ്ധമാണല്ലോ. അപ്പൊ പരസ്പരം എങ്ങനെ ബന്ധിപ്പിക്കാം? നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പവിത്രമായ ഇടം, അങ്ങനെയാണ് ഹറാമിനെ വ്യാഖ്യാനിക്കുക. പലരും ചോദിക്കും എന്താ ഹറാം എന്ന് പേരിട്ടത്. ഇപ്പൊ മസ്ജിദുൽ ഹറാം നിഷിദ്ധമായത് സംഭവിക്കാൻ പാടില്ലാത്ത പവിത്രമായ ഇടമാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിയും. ഇവിടെ ദിശ എന്നാണ് പറഞ്ഞത്, മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാല് സ്കെയില് വെച്ച് അളന്നു നോക്കിയിട്ട് അതിലേക്ക് തന്നെ മൂക്കിന് നേരെ ഖിബ്ല വരുന്ന വിധത്തിൽ തിരിയണം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അത് അസാധ്യമായിരിക്കും. ഇസ്ലാമിന്റെ പ്രായോഗികതയും വിശാലതയും അതിലുണ്ട്. കർമ്മശാസ്ത്രപരമായ കെട്ടിക്കുടുക്കുകൾ ഒഴിവാക്കാൻ അതിന്റെ ദിശയിലേക്ക് ആയാൽ മതി. നമ്മൾ ഇവിടുന്ന് പടിഞ്ഞാറേക്ക് തിരിയുന്നുണ്ടല്ലോ, അത് ദിശയാണ്. ആ നിലയ്ക്ക് അള്ളാഹു അതിനെ വിശാലമാക്കിയിട്ട് അവതരിപ്പിക്കാണ്, ആ ശത്രുലേക്ക് തിരിയും. ഫവല്ലി വജ്ഹക ശത്രുൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് താങ്കളുടെ മുഖത്തെ താങ്കൾ തിരിക്കും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തിപരമായിട്ട് അള്ളാഹു നൽകുന്ന കൽപ്പനയാണ്. അപ്പൊ നമുക്കെവിടെ കൽപ്പന എന്ന് നമ്മൾ സംശയിക്കും. തുടർന്ന് അള്ളാഹു നമ്മോടുകൂടി പറയുന്നു, വഹൈസുമാ കുന്തും, ഹൈസു എവിടെയോ അവിടെ, ഹൈസുമാ എവിടെയായിരുന്നാലും, കുന്തും നിങ്ങൾ എവിടെയായിരുന്നാലും, ഫവല്ലു നിങ്ങൾ തിരിക്കുവിൻ വിശ്വാസികളെ, വജുഹക്കും നിങ്ങളുടെ മുഖങ്ങളെ, ശത്രുഹു അതിന്റെ ദിശയിലേക്ക് നിങ്ങളും തിരിക്കും. അപ്പൊ നമുക്കും കിട്ടി ഖിബ്ല മാറ്റത്തിന്റെ ഓർഡർ, സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ നാം ആ ദിശയിലേക്ക് തിരിയാൻ. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ വേദക്കാരുടെ വസ്വാസിനെ കുറിച്ച്. ഇന്നല്ലദീന ഊത്തുൽ കിതാബ് നിശ്ചയം ഈ വേദം നൽകപ്പെട്ടവരുണ്ടല്ലോ, ലയഅലമൂൻ അവർക്ക് നന്നായിട്ട് അറിയാം, അന്നഹുൽ ഹഖ് നിശ്ചയം ഇതാണ് സത്യം എന്നവർക്ക് അറിയാം, മിർ റബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള. വമല്ലാഹു അല്ലാഹു അല്ല ബിഗാഫിലിൻ അശ്രദ്ധനല്ല, അമ്മാ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്ന് അവരെ താക്കീത് ചെയ്തുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. കഅബാലയത്തിന്റെ പവിത്രത, അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായുള്ള ബന്ധം എല്ലാം അവർക്കറിയാം. എന്നിട്ടും അവര് ആ യാഥാർത്ഥ്യങ്ങളെ മായ്ച്ചു കളയുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്നിവിടെ ചേർത്ത് പറയാൻ. ഇൻഷാ അല്ലാ ബാക്കി വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖിബ്ലമാറ്റം, നേത്രമാറ്റം എന്ന ഈ മഹത്തായ വിഷയത്തെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഉമ്മത്തും വസത്ത് നേതൃഗുണമുള്ള സമുദായമായിട്ട്, ലോകത്തിന് നേതൃത്വം നൽകാൻ യോഗ്യതയുള്ള സമുദായമായിട്ട് നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. പടച്ചവനെ, ലോകം അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ ഉമ്മത്ത് മുസ്ലിമയിലൂടെ പരിഹാരം നൽകണേ നാഥ. ആ നിലയിൽ ഉന്നതമായ പദവിയിലേക്ക് ഉയരാനുള്ള യോഗ്യത നൽകി ഉമ്മത്ത് മുസ്ലിമയെ അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ നാഥ. പലരും രോഗാവസ്ഥയിലാണ്. നമ്മുടെ മാർഗദർശികളും നേതാക്കളും പണ്ഡിതന്മാരും രക്ഷിതാക്കളുമായ പലരും റബ്ബെ, എല്ലാവർക്കും പൂർണ്ണ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഈ ഖുർആൻ പഠന പരിപാടിയെ നീ വിജയിപ്പിക്കണേ റബ്ബെ. ഇതിന് ആദ്യാവസാനം കൂടെ സഞ്ചരിച്ചുകൊണ്ട് അറിവ് നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم.